الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وشفيعنا ومولانا محمدا عبده ورسوله صلوات الله تبارك وتعالى عليه وعلى آله وأصحابه وذرياته وأهل بيته وأهل طاعته وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن صدق الله مولانا العظيم. اللہ سبحانہ و تعالی نے علم اور دین سے ہم کو تعلق عطا فرمایا، یہ اللہ تعالی کا بہت بڑا احسان ہے. اللہ تعالی اپنے خاص بندوں اور بندیوں کو دین کا علم حاصل کرنے کے لیے قبول فرماتا ہے. ہر ایک کو یہ نعمت نہیں ملا کرتی. قرآن مجید کے اندر ہے کہ اللہ تعالی قرآن کے علم کے لیے اپنے منتخب بندوں اور بندیوں کو چن لیتے ہیں. ثم اورثنا الکتاب الذین اصطفینا من عبادنا، تو اللہ تعالی نے دین کے قرآن کے علم کے لیے چن لیا. یہ اللہ تعالی کا بہت بڑا احسان اور کرم ہے. ہر وقت ہمارے دل دماغ میں اللہ کے اس احسان پر شکر مستحضر رہنا چاہیے. بلکہ میں تو آپ کو یہ عرض کروں کہ جب سال کے شروع میں آپ مدرسہ پہنچے تو کم از کم ایک مرتبہ صلاۃ شکرانہ پڑھ لیجئے کہ اللہ آپ نے ہم کو ایک دینی ادارے کے اندر علم حاصل کرنے کے لیے پہنچایا، یہ واقعی آپ کا فضل و کرم ہے.
നമ്മളോട് ചെയ്ത വലിയ കരുണയാണ്, വലിയ ഔദാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ദീനിന്റെ ഇൽമുമായി നമ്മളെ ബന്ധപ്പെടുത്തിയെന്നുള്ളത്. അള്ളാഹു ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന് ലക്ഷ്യമാക്കിയിരിക്കുന്നത് പരിശുദ്ധമായ ദീനാണ്. ആ ദീനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളോടും അള്ളാഹുവിന് വലിയ ആദരവും അതേപോലെ തന്നെ വലിയ സ്നേഹവും. ആ പരിശുദ്ധമായ ദീനിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുഴുവൻ വാഗ്ദാനങ്ങളും. അങ്ങനെയുള്ള പരിശുദ്ധമായ ദീനെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ചേർത്ത് വെച്ചു എന്നുള്ളത് അള്ളാഹു നമ്മളോട് ചെയ്ത വലിയ ഇഹ്സാനാണ്, അള്ളാഹു നമ്മളോട് ചെയ്ത വലിയ ഉപകാരവും ഔദാര്യവുമാണ്. അതുകൊണ്ട് അതിന് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. മദ്രസയുടെ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ദീനിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ വരുവാനും അവിടെ ദീനിയായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടുവാനും നമുക്ക് തൗഫീഖ് നൽകി. അതിന്റെ പേരിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും സലാത്തു ശുക്ർ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്നതിന് ബാധ്യസ്ഥരാണ്.
ദൂസരി ബാത് ആപ്സേ അർസ് കർനി ഹൈ കി കബി കബി സലാത്തുൽ ഹാജാ പഠ്കെ അല്ലാഹ് സേ ദുആ കരോ കെ അല്ലാഹ് ആപ്നെ മദ്രസേ മേ പഹുൻചായാ ഇൽമ അതാ ഫർമായാ تو جو علم آپ نے دیا ہے اس پر عمل کی توفیق عطا فرماؤ اور زندگی کی آخری گھڑی تک اپنے دین اور علم کی خدمت کے لیے ہمیں قبول فرماؤ. اس کو باقاعدہ صلاۃ الحاجہ پڑھ کے اللہ تعالیٰ سے مانگو. حدیث میں آتا ہے کہ نبی کریم صلی اللہ علیہ وسلم نے صحابہ کرام کو باقاعدہ صلاۃ الحاجہ سکھلائی, دعائے حاجت سکھلائی. آپ نے بھی کتابوں میں پڑھا ہے, ایک دعا ہے اللہم لا سہل الا ما جعلته سہلا وانت تجعل الحزن سہلا اذا شئت. دوسری دعا بھی آئی ہے لا الہ الا اللہ العظیم الحلیم سبحان اللہ رب العرش العظیم والحمد لله رب العالمين اسالك موجبات رحمتك وعزائم مغفرتك الى اخره. تو باقاعدہ صلاۃ الحاجہ پڑھ کے اللہ سے دعا کرو کہ اللہ جو علم ہم حاصل کرے اس پر عمل کی توفیق عطا فرماؤ اور زندگی کی آخری سانس تک ہمیں اپنے دین کے لیے قبول فرماؤ.
അതുപോലെ രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് സലാത്തുൽ ഹാജത്ത് നമസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യണം. എന്താണ് ദുആ? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ദീനിന്റെ ഇദാറകളിൽ മദ്രസകളിൽ അല്ലാഹു നമ്മളെ കൊണ്ടുവന്നു. പരിശുദ്ധമായ ദീനാണ് നമ്മൾ കേൾക്കുന്നതും പറയുന്നതും പഠിക്കുന്നതുമെല്ലാം. ഈ ദീന് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മളിൽ നിലനിൽക്കണം. അതിനുവേണ്ടി നമ്മൾ സലാത്തുൽ ഹാജത്ത് നമസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടുകൂടി സ്വഹാബത്തിനെ സലാത്തുൽ ഹാജത്ത് പഠിപ്പിക്കുകയും അവരെ ആ സലാത്തുൽ ഹാജത്ത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാത്തുൽ ഹാജത്ത് നമസ്കാരം, അതിൽ ചെയ്യേണ്ട ദുആകൾ വലിയ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽത സഹല എന്നൊക്കെ തുടങ്ങുന്ന ഒരുപാട് ദുആകൾ സലാത്തുൽ ഹാജത്തിന്റെ വിഷയത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ദുആകൾ നമ്മൾ പഠിക്കുകയും എന്നിട്ട് നമ്മൾ സലാത്തുൽ ഹാജത്ത് നമസ്കാരത്തിൽ കൂടി ഈ ദുആകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് പൂർത്തീകരിച്ചതിനു വേണ്ടി തേടുകയും ചെയ്യേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾ സലാത്തുൽ ഹാജത്ത് നമസ്കരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന പരിശുദ്ധമായ ദീന് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന പരിശുദ്ധമായ ദീന് അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ പരിശുദ്ധമായ ദീന് പഠിപ്പിക്കുന്ന ഈ സമ്പ്രദായം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം.
അല്ലാഹു തആല കി തക്സീം പർ ഹം ബഹുത് ഖുശ്. عربی میں ایک شعر ہے ردینا قسمت الجباری فینا لنا علم وللجہال مالو فإن المال يفنی عن قریب وإن العلم باق لا يزال. یہ علم کی نعمت ہمیشہ باقی رہے گی. روایتوں میں آتا ہے کہ کل قیامت کے دن اللہ تعالی علم والوں سے فرمائیں گے کہ اگر تم کو عذاب دینا ہوتا تو میں اپنا علم تم کو عطا نہ کرتا. اللہ نے یہ علم دیا ہے, اس کا مطلب یہ ہے کہ اللہ ہمیں جنت دینا چاہتے ہیں, اللہ ہمیں جہنم سے بچانا چاہتے ہیں, اس لیے اللہ نے یہ علم دیا ہے. اس لیے اللہ تعالیٰ کی اس نوازش پر, اللہ کی اس احسان کے اوپر ہمیں ہمیشہ راضی اور خوش رہنا چاہیے. قل بفضل الله وبرحمته فبذلك فليفرحوا. یعنی اللہ کا فضل ہے کہ علم دیا, ایمان عطا فرمایا, قرآن کی نعمت عطا فرمائی, اس کے اوپر تو خوش رہنے کا خود باری تعالیٰ نے حکم عطا فرمایا.
ബഹുമാനികളെ, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തിരിക്കുന്നതായ ഈ അനുഗ്രഹത്തെ നമ്മൾ എപ്പോഴും വിലമതിക്കണം. അതിൽ നമ്മളെപ്പോഴും സന്തോഷമുള്ളവരും തൃപ്തിയുള്ളവരുമായി തീരണം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല തന്നിരിക്കുന്നതായ ഈ പരിശുദ്ധമായ ഇൽമിനെ സംബന്ധിച്ച് അറബി കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉലമാക്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ഇൽമ് അറിവ് അതൊരിക്കലും നശിക്കാത്തതാണ്. എന്നാൽ ജാഹിലിയങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമ്പത്ത് അതിന് നാശമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നശിക്കാത്തതായ ഒരു സമ്പാദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തരികയും തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതിനെ നമ്മൾ വിലമതിക്കുകയും അത് കിട്ടുന്നതിന്റെ പേരിൽ നമുക്ക് സന്തോഷമുണ്ടാകുകയും ആ മാർഗത്തിലാണ് നമ്മൾ എന്നതിന്റെ പേരിൽ നമ്മൾ തൃപ്തിപ്പെടുകയും ചെയ്താൽ തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വലിയ ഔദാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. അതേസമയത്ത് നമ്മൾ ഇതിനെ അവമതിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനും ഈ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷിക്കുന്നവരാകണം, തൃപ്തിയുള്ളവരാകണം. അങ്ങനെ ആകുമ്പോഴാണ് ഇൽമിന്റെ ലക്ഷ്യം നമ്മളിൽ കൂടി പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ.
മേ ആപ്കോ ഏക് ബാത് യേ കേനാ ചാതാ ഹൂ കേ അഗർ ഔരത് പഠതി ഹൈ തോ ഉസ്കേ ഇൽമ കാ സമരാ نسلوں اور خاندانوں تک چلتا ہے. اللہ تعالیٰ نے عورت ذات کو آنے والی نسل کے لیے اصل بنایا ہے. اب اگر عورت ذات میں علم ہے تو ان کی آنے والی نسل بھی انشاءاللہ دیندار بنے گی, ان میں بھی علم آئے گا, تقویٰ آئے گا. یہ بہت بڑی بات ہے. اس لیے آپ دیکھیے کہ ام المؤمنین حضرت عائشہ رضی اللہ تعالی عنہا ان کا شمار ان عورتوں میں ہیں جنہوں نے بہت بڑی تعداد میں نبی کریم صلی اللہ علیہ وسلم کی احادیث نقل کی اور امت کو پہنچائی. اس میں حضرت عائشہ رضی اللہ تعالی عنہا کا شمار ہے. تو ایک عورت کا علم قیامت تک آنے والی نسلوں کے لیے کتنا زیادہ مفید اور مؤثر ہوتا ہے. اسی لیے آپ بڑی محنت سے یہاں علم حاصل کیجئے, صحیح علم حاصل کیجئے, اس کے مطابق عمل کیجئے, تو انشاءاللہ اس کے ثمرات, اس کے انوار, اس کے برکات آپ کے ذریعے آپ کی نسلوں میں قیامت تک آنے والی اولاد میں چلیں گے اور انشاءاللہ اس کا اجر اور ثواب آپ کو ملتا رہے گا. یہ ہے صدقہ جاریہ جس کو حدیث شریف میں فرمایا گیا ولدن صالحن یدعو لا, ایک سلسلہ چلے گا ثمرات اور برکات اور انوار کا.
ബഹുമാനികളെ, അതുപോലെ സ്ത്രീകളായിരുന്ന നമ്മൾ പരിശുദ്ധമായ ദീന് പഠിക്കുന്നത് കൊണ്ട് ഒന്ന് അതനുസരിച്ച് സ്വന്തമായിട്ട് നമുക്ക് അമലുകൾ ചെയ്ത് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ നമ്മൾ പഠിക്കുന്നതായ ഈ ഇൽമിന്റെ പ്രയോജനം, അതിന്റെ അഫറാത്ത് നമ്മുടെ തലമുറകളോളം, നമ്മുടെ നസ്ലുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ ബാക്കിയാക്കും. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഇൽമു കൊണ്ട് നമുക്ക് മാത്രമല്ല പ്രയോജനം, ഖിയാമത്ത് നാള് വരെ വരുന്ന പരമ്പരകൾക്കും അത് ഉപകാരപ്പെടുകയാണ്. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, അവരെക്കുറിച്ച് പറയപ്പെടുന്നതും ഓർക്കപ്പെടുന്നതുമെല്ലാം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ റിവായത്ത് ചെയ്ത, ധാരാളമായി ഹദീസുകൾ റിവായത്ത് ചെയ്ത ചില്ലറ ആളുകളുടെ പേര് പിന്നെ കൂട്ടത്തിലാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ സ്മരിക്കപ്പെടുന്നത്. അത്രത്തോളം ഹദീസുകൾ അവർ വഴി റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹായി നമ്മളെപ്പോലുള്ള ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ അവര് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇൽമ് പഠിച്ചു, ആ ഇൽമിനെ പ്രചരിപ്പിച്ചു. ആ ഇൽമ് ഇന്നും ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ നമ്മൾ പഠിക്കുന്നതായ ഇൽമുകൾ അത് നമുക്കും പ്രയോജനപ്പെടും, അതേപോലെ തന്നെ നമ്മുടെ പരമ്പരകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല അതുകൊണ്ട് പ്രയോജനമുണ്ടാക്കും. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പഠനം തന്നെ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗമാണ്.
അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ആ ഇൽമിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ അത് അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മരണപ്പെട്ടു പോയാലും നമുക്ക് വേണ്ടി ബാക്കിയാകുന്ന സദക്കയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അതിനെ സ്വീകരിക്കുന്നത്. അഥവാ ഇത് ജാരിയായ ഒരു സദക്കയാണ്. നബിദ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വരുന്നുണ്ട്, വലദും സ്വാലിഹും യദൂ ലഹു, ഒരു മനുഷ്യന് മൂന്ന് കാര്യങ്ങൾ അവനിക്ക് ജാരിയായ സദക്കയാണ്. അതിന്റെ കൂട്ടത്തിൽ നബിദ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ് അവനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനങ്ങൾ. നമ്മൾ ഇൽമ പഠിച്ചു, ആ ഇൽമനുസരിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സന്താനങ്ങളും ആ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുന്നവരായിത്തീരും. അങ്ങനെ നമ്മൾ മരണപ്പെട്ടു പോയാലും അവരുടെ ദുആകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകളെ ബാക്കിയാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് യാത്രയാകുന്നത്. അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം.
एक किस्सा मैं आपको सुनाता हूं, इंशाल्लाह आपको फायदा होगा। मेरे उस्ताद थे, मेरे पीर थे, जो अपने जमाने के फिके हनफी के दुनिया भर के सबसे बड़े मुफ्ती आजम थे, और उनके फतावा 30 जिल्दों में छपे हुए हैं। हजरत मुफ्ती महमूद हसन गंगोही रहमतुल्लाह ताला अलैह, उन्होंने एक वाकया सुनाया था। हमारे इंडिया में एक स्टेट है जिसको हरियाणा कहते हैं, पंजाब हरियाणा। 1947 में पार्टीशन से पहले हरियाणा के अंदर मुसलमानों की बहुत बड़ी पॉपुलेशन थी, बहुत बड़ी आबादी थी। वहां एक शहर है पानीपत नाम का, आज भी है वो शहर पानीपत। वहां बड़ी बड़ी फैक्ट्रियां हैं, लोग काम करने जाते हैं। 1947 में पार्टीशन से पहले 300 मदरसे थे पानीपत शहर के अंदर, और वहां इल्म का बहुत चर्चा था। एक तफसीर है, तफसीर मजहरी, जिसके जो मौल्लिफ है हजरत काजी सनाउल्ला पानीपति रहमतुल्लाह अलैह, वही पानीपत के रहने वाले थे, और भी बहुत बड़े बड़े उलमा उस शहर में पैदा हुए। वहां की औरतों के अंदर भी तालीम का एक माहौल था, जैसे मर्द पढ़ते थे औरतें भी पढ़ती थी। बल्कि मैं आपको बताऊं, वहां की औरतें कुरान की हाफिजा होती थी, तजवीद और किरात पढ़ के मुजव्विदा और कारिया होती थी, और किरात सबा अशरा भी वो पढ़ी हुई होती थी। ऐसी वहां की औरतें होती थी। अब औरतें घरेलू काम करती है, कामकाज के साथ अपने छोटे छोटे बच्चों को सबक याद कराना, उनको हिफ्ज कराना, ये काम भी औरतें साथ में करती थी। अब आप अंदाजा लगाओ कि एक औरत जात घर का काम करे, साथ में अपने बच्चों की तालीम और तरबियत करे, तो उस घर में कितनी नूरानियत और बरकत आएगी। बच्चों को कुरान पढ़ावे, कुरान सुने, और इस हाल में रोटी बनावे, इस हाल में सालन बनावे, तो कितनी बरकत आएगी उनके खाने में। तो का एक औरत अपनी रोटी की तैयारी कर रही थी, तो रोटी के लिए आटा पहले गूंदना पड़ता है, पानी डाल करके आटे को गूंदा जाता है, और अपने बच्चे का सबक सुन रही थी हिब्स का, दोनों काम साथ चल रहे थे। सबक में उस दिन सूरह यूसुफ चल रही थी, पढ़ते पढ़ते बच्चा आयत के ऊपर पहुंचा, ला तअमन्ना अला यूसुफ, तो मां ने बच्चे को टोका, बेटा तूने यहां गलत पढ़ा। बच्चे को रोका, कैसे रोका, मां दोनों हाथ उसके आटे वाले थे, तो आटे में से दोनों हाथ निकाले और दोनों हाथ को पहले झाड़ा इस तरह आटे से, झाड़ने के बाद بچے کے ہاتھ سے قرآن لیا, قرآن لے کر ایک طرف رکھا اور اپنے بچے کو ایک تھپڑ لگائی, اور تھپڑ لگا کر کے ماں کہتی ہے بیٹا تجھے یہ معلوم نہیں, یہاں امام حفص ان عاصم کی قرات میں اشمام مار روم ہوتا ہے, اور اشمام مار روم کی ادائیگی میں ہونٹ گول کر کے ادا کرنا ہوتا ہے. لا تأمن على یوسف, یہ ماں نے بچے کو تنبیہ کی. سبحان اللہ, کیسی مائیں ہوگی آپ اندازہ لگاؤ, صرف حافظہ نہیں بلکہ تجوید پر بھی اس کو پوری نظر, قرات پر بھی اس کو پورا قابو, اور جو ہے ساتھ میں باوضو وہ روٹی پکا رہی تھی, تو ہی تو بچے کے ہاتھ سے قرآن لیا اس نے, باوضو وہ ماں روٹی پکا رہی تھی. اب آپ اندازہ لگاؤ ایک ماں باوضو روٹی پکاوے اور قرآن میں اتنی مہارت رکھتی ہو تو ان کے کھانے میں کتنے انوار اور برکات ہوں گے. اب یہ جو لا تأمن میں حفص کے نزدیک اشمام مار روم کا مسئلہ ہے, یہ تو بڑے بڑے مولوی لوگ نہیں جانتے, وہ ایسے ہی پڑھتے چلے جاتے ہیں, حالانکہ حفص کے نزدیک اس میں غلطی واقع ہوتی ہے. دیکھیے پانی پت کی عورتیں کیسی تھیں, اللہ کرے کہ آپ حضرات کا قرآن بھی اتنا عمدہ ہو جائے, صحیح ہو جائے, دین کا علم مضبوط ہو جائے, اور آپ کے ذریعے مسلمانوں کی آنے والی نسلوں کو صحیح قرآن اور دین ملے.
بہمانگلے نمڈ استاد مفتی محمود الحسن گنگوہی رحمت اللہ تعالی علیہ ادھے کالگھٹتل ادھے حنفی فقیہ لوکم اریپٹ مفتی آئیرنو. അപ്പം അത്രയും വലിയ മഹാനവറുകൾ ഒരു സംഭവം പറഞ്ഞതായിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഹരിയാന എന്ന് പറയുന്ന പ്രദേശത്ത് പഞ്ചാബിന്റെ അടുത്തായിട്ട് പാനീപത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. സ്ഥിരമായിട്ട് താലീമിന്റെ കിതാബ് വായിക്കുന്ന നമുക്ക് അവിടെ നടന്ന പല സംഭവങ്ങളും ഷെയ്ഖ് സക്കരിയ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ കിതാബുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പാനീപത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് 1947 ഇന്ത്യ വിഭജനത്തിന് മുമ്പ് ഒരുപാട് മുസ്ലിമീങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഏകദേശം 300 ചില്ലറ മദ്രസകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ പെൺകുട്ടികൾ പഠിക്കുന്നത്, അതുപോലെ ആൺകുട്ടികൾ പഠിക്കുന്ന അതിനുള്ള തർത്തീബുള്ള ഒരുപാട് മദ്രസകൾ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ത്രീകളിലും ഇൽമിയായ വലിയ ഉയർച്ച കാണാൻ പറ്റുമായിരുന്നു. അവര് മസായിലുകളിൽ മാത്രമല്ല ഖിറാഅത്തിലും തജ്വീദിലും എല്ലാം പാണ്ഡിത്യമുള്ളവരായിരുന്നു. ഒരു സംഭവം ഇപ്രകാരം വരുന്നുണ്ട്, അവര് സാധാരണ രീതിയിൽ അവര് ജോലി ചെയ്യുന്നവരാണ്, കൃഷിയിടത്തിലും മറ്റും അല്ലെങ്കിൽ വീട്ടിലും നമ്മളെപ്പോലെ ജോലികൾ ചെയ്യുന്നവരാണ്. ജോലി ചെയ്തുകൊണ്ട് അതിന്റെ ഇടയിൽ തന്നെ അവരുടെ മക്കളുടെ പാഠങ്ങൾ അവർ കേൾക്കുമായിരുന്നു. ഒരു സ്ത്രീയുടെ സംഭവം ഇപ്രകാരം വരുന്നുണ്ട്, അവര് ഗോതമ്പ് റൊട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഗോതമ്പ് പൊടിക്കണം, ഗോതമ്പ് മാവാക്കണം, അതിനുവേണ്ടിയിട്ട് ആട്ടുകല്ലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് തന്റെ മകന്റെ ഖിറാഅത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഖിറാഅത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഓതിക്കൊണ്ടിരിക്കുന്ന പാഠം സൂറത്ത് യൂസഫ് ആയിരുന്നു. അവിടെ ലാ തഅമന്ന അലാ യൂസഫ് എന്ന ഭാഗത്ത് എത്തിയപ്പോൾ അവര് കുട്ടിയോട് പറഞ്ഞു, മോനെ നീ ഓതിയത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവര് ആ ആട്ടുകല്ലിൽ നിന്നും കൈ ഇങ്ങോട്ടേക്ക് ഊരിയെടുത്ത് കൈ കൊടഞ്ഞിട്ട് മകന്റെ കയ്യിൽ നിന്നും ഖുറാൻ മേടിച്ച് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇവിടെ അബു അർസിന്റെ ഖിറാഅത്ത് അനുസരിച്ച് ഇഷ്മാമും ആ റോമാണ്, അങ്ങനെ ചുണ്ട് വൃത്തമാക്കിയിട്ടാണ് അവിടെ ഓതേണ്ടത്, നീ അങ്ങനെയല്ല ഓതിയത്, അതിൽ നിനക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവര് വെറും ഖിറാഅത്ത് മാത്രമല്ല അതിന്റെ നിയമങ്ങളും കൂടി പഠിച്ച് ഇന്ന് പല ഉലമാക്കൾക്ക് പോലും ആലിമീങ്ങൾക്ക് പോലും പിന്നെ അറിയാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ അവിടെ സ്ത്രീകൾക്ക് അറിവുണ്ടായിരുന്നു. ഒരു വിഷയം ഇതാണ്, അവർക്ക് അത്രയും പാണ്ഡിത്യം പരിശുദ്ധമായ ഖുറാന്റെ വിഷയത്തിലും അതിനെ ഓതുന്ന തർത്തീബിന്റെ വിഷയത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തത് അവര് ജോലി ചെയ്തിരുന്നത് വുദുവോടുകൂടിയായിരുന്നു. അവര് ഗോതമ്പ് കുഴച്ചതും റൊട്ടി ഉണ്ടാക്കുന്നതുമെല്ലാം വുദുവോടുകൂടിയായിരുന്നു. അതുകൊണ്ടാണ് മകന്റെ കയ്യിൽ നിന്നും ഖുറാൻ മേടിച്ച ഒരു സ്ഥലത്ത് വെക്കാൻ വേണ്ടി സാധിച്ചത്. ആ നിലയിൽ അവര് വലിയ സ്ത്രീകളിലും വലിയ പാണ്ഡിത്യമുള്ളവരായിരുന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മക്കളെ അവർക്ക് പഠിപ്പിക്കാൻ സാധിച്ചിരുന്നു, അവരുടെ തെറ്റുകൾ അവർക്ക് തിരുത്തി കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള വലിയ വലിയ ഹിദ്മത്തുകൾ പണ്ട് സ്ത്രീകളുടെ ഇടയിൽ നടന്നിരുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം നമ്മളിൽ കൂടിയും പരിശുദ്ധമായ ദീനിന്റെ നിൽമ ഇവിടെ നിലനിൽക്കണം, ബാക്കിയാകണം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ദീനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിന്തയിലായി, ഈ ഒരു ഫിക്റിലായി ആയിരിക്കണം നമ്മൾ ഇൽമുകൾ കരസ്ഥമാക്കേണ്ടത്.
دینی بہنوں، اس وقت کے اوپر پوری دنیا میں بے حیائی اور بے شرمی کا ماحول عام ہوتا جا رہا ہے. عصمت عفت اخلاقی گراوٹ، یہ سب چیزیں بہت آگے بڑھ رہی ہیں. ایسے ماحول میں ایک ایمان والی عورت ہونے کے ناطے سے اور حضرت نبی کریم صلی اللہ علیہ وسلم کی امت میں ہونے کے ناطے سے آپ کی بہت بڑی ذمہ داری بنتی ہے کہ قرآن مجید نے جو ہمیں عفت سکھلائی، اخلاق سکھلائے، اس کا ایک عملی نمونہ بن کر کے آپ زندگی گزاریں. آپ کا عمل دیکھ کر کے دوسروں کو ہدایت ملے گی. یہ بے حیائی کے ماحول میں آپ کی زندگی کیسی ہو؟ قل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن. اللہ فرماتے ہیں کہ نبی جی، ایمان والی عورتوں کو فرما دیجئے کہ وہ نظر نیچی رکھا کرے، اپنی شرم کی جگہ کی حفاظت کیا کرے. آج کے آوارگی کے ماحول میں جہاں پر عورتیں آوارہ آزاد گھومتی پھرتی ہے، وہاں آپ کو قرآن کا داعی بن کر کے چلنا ہے. وَقَرْنَ فِي بُيُوتِكُنْ وَلَا تَبَرَّجْنَ تَبَرُّجَ الْجَاهِلِيَّةِ الْأُولَى وَأَقِمْنَ الصَّلَاةَ وَآتِينَ الزَّكَاةَ وَأَطِعْنَ اللَّهَ وَرَسُولَهُ. کیسے فتنے کے ماحول میں بلا ضرورت گھر سے باہر نہ نکلے، گھر میں قرار پکڑے اور جاہلیت کی طرح آوارہ نہ گھومے، نماز کی پابندی ہو، زکوٰۃ کی ادائیگی ہو، اللہ رسول کے اطاعت کے ساتھ زندگی گزارے. اور کبھی گھر سے نکلنا پڑے ضرورت کے لیے تو یا ایھا النبی قل لازواجک وبناتک ونساء المؤمنین یدنین علیہن من جلابیبہن. پردے کے اہتمام کے ساتھ، جلباب، پردہ، نقاب کے اہتمام کے ساتھ گھر سے باہر نکلے. اللہ تعالیٰ نے تو عورتوں کی آواز میں بھی پردہ رکھا ہے. فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا. جب اجنبی مرد سے بات کرنے کا موقع آئے کبھی مجبوری میں، تو موقع پر قرآن نے فرمایا کہ نرم پست لہجے میں بات مت کرو، ورنہ سامنے والے کے دل میں گناہ کی شہوت پیدا ہوگی. دینی بہنوں، آج کے بے حیائی کے سیلاب کے ماحول میں اور آوارگی کے آندھی کے ماحول میں آپ لوگوں کو قرآن پر عمل کرتے ہوئے زندگی گزار کر کے نمونہ بننا ہے. آپ کو دیکھ کر دوسری بہنوں کی زندگی بچ جائے گی اور آپ کو انشاءاللہ ثواب ملے گا. عزم کیجئے، نیت کیجئے کہ دنیا میں بھلے کتنی ہی بے حیائی ہو، ہم با حیا، با شرم، عفت اور قرآن اور نبوی تعلیم کے مطابق زندگی گزاریں گے. اللہ اس کو کرنا آپ کے لیے، امت کی عورتوں کے لیے، ہم سب کے لیے آسان فرمائے. آپ کی زندگی کو نمونہ اور اسوہ بنائے دوسروں کے واسطے.
ബഹുമാനികളെ, അതുപോലെ പിന്നെ നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ കാലഘട്ടം അത് ലജ്ജയില്ലായ്മയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനെ മനസ്സിലാക്കി ആ ദീനനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്കും നമ്മുടെ പരമ്പരകളിലും വലിയ മാറ്റത്തിനും അതേപോലെ തന്നെ വലിയ പ്രയോജനത്തിനും കാര്യമാകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, താങ്കൾ മുഅ്മിനീങ്ങളോട് പറയുക, മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോട് താങ്കൾ പറയുക, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തി, അതേപോലെ തന്നെ നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കും. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ കഴിയും. അല്ലാഹു പറയാണ് നബിതങ്ങളെ, തങ്ങള് തങ്ങളുടെ ഭാര്യമാരോടും പറയും, അതേപോലെ മുഅ്മിനീങ്ങളുടെ പെണ്ണുങ്ങളോടും പറയും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ കഴിയും. അല പിന്നെ ജാഹിലിയായ കാലഘട്ടത്തിൽ നിങ്ങൾ കമ്പോളങ്ങളിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കല്ലേ, അഥവാ നിങ്ങൾക്കങ്ങനെ പുറത്തു പോകൽ അത്യാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹിജാബോടുകൂടി പുറത്തേക്ക് പോകിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല കൽപ്പിക്കുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അഥവാ സ്ത്രീകൾക്ക് പെണ്ണുങ്ങൾക്ക് അവരെ സംസാരിക്കും.